ഈ ദർശനം പ്രധാനമായും അവലംബിച്ചിരിക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ റസാഖുൽ ബദർ ഹഫിള്ളാഹുല്ലയുടെ ദുറൂസ് വ ഫവാഇദ് മിൻ ആയത്തുൽ കുർസി എന്നുള്ള അദ്ദേഹത്തിന്റെ ചില ദർസുകളുണ്ട്. ഏതാണ്ട് 27 ദർസുകളുണ്ട്. അതിൽ പല ദർസുകളും 1 മണിക്കൂറിലധികമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി വിശദീകരിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് പ്രധാനമായിട്ടും ഈ ഒരു 2 കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഈ ദർസിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലാ. നേരത്തെ പറഞ്ഞതുപോലെ 1, ഇതിന്റെ ഫലായലുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ; 2, ഇത് പാരായണം ചെയ്യേണ്ട ചില പ്രത്യേകമായ സന്ദർഭങ്ങൾ. ആദ്യമായിക്കൊണ്ട് ഇതിന്റെ ശ്രേഷ്ഠതകൾ പഠിപ്പിച്ചിട്ടുള്ള ചില ഹദീസുകൾ. പ്രധാനമായിട്ടും 5 മഹത്വങ്ങളാണ്, 5 ഫലായിലുകളാണ് ചുരുക്കത്തിൽ ഈ ആയത്തുൽ കുർസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1, വിശുദ്ധ ഖുർആനിലെ അഅലമു ആയ, ഏറ്റവും മഹത്തായിട്ടുള്ള ആയത്ത് എന്നതാണ് ഈ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതാണ് ഈ വിഷയത്തിൽ 1 മനസ്സിലാക്കേണ്ടത്. ശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ ഏറ്റവും അഅലമായിട്ടുള്ള ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആയത്തുൽ കുർസിയാണ്. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുള്ളതാണ്. ഇമാം മുസ്ലിം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യാ അബൽ മുൻദിർ, അദ്ദേഹത്തെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, ആ തദിരി അയ്യു ആയത്തു മിൻ കിതാബില്ലാഹി മഅകഅലം, നീ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അഅലമായിട്ടുള്ള ആയത്ത് ഏതാണ്? ഖാല ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹും റസൂലുമാണ് അതിനെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നത്, അറിയുന്നവനെന്ന് പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൽ മുൻദിർ, ആ തദരി അയ്യു ആയത്തു മിൻ കിതാബില്ലാഹി മഅകഅലം, ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചു. ഖാല ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു പറഞ്ഞു, ഖുൽതു അല്ലാഹു, അതായത് ഞാൻ പറഞ്ഞു, അദ്ദേഹം പറയണം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം, ബക്രയിലെ 285 ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തു കൊടുത്തു, ഓതി കൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫദറബ ഫീ സദരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഖാല, എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലിയഹ്നിക അൽഇൽമു യാ അബൽ മുൻദിർ, അബൽ മുൻദിറേ ലിയഹ്നിക അൽഇൽമ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അഭിനന്ദിച്ചു, അദ്ദേഹത്തിന് ഈ ഇൽമുള്ളത് കൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ചു, അദ്ദേഹത്തെ ആശംസിച്ചു, അദ്ദേഹത്തിന് അറിവുണ്ടാകട്ടെ എന്നുള്ളത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇതാണ് ഹദീസ്. ഈ ഹദീസിൽ ഒരുപാട് ഫായിദകൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാകാനുള്ളത് 1 എന്താ വെച്ചാൽ, ആയത്തുൽ കുർസിയാണ് എന്ത്? ശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ആയത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് എന്തുകൊണ്ട് എന്നുള്ളതിന് വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. അത് ഓരോന്നും വിശദീകരിക്കുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രായോഗികമല്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്തുകൊണ്ടാണ് അഅലമു ആയത്തായത്? സൂറത്തുൽ ബക്കറയിലെ 285 ആയത്ത് ആയത്തുൽ കുർസിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മഹത്തരമായ ആയത്ത് എന്നുള്ളത് പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ്? നവവി റഹ്മത്തുള്ളാഹി അതിന് പറഞ്ഞ മറുപടി എന്ത് വെച്ചാൽ, ലിമാ ജമാഅത്തു മിൻ ഉസൂലിൽ അസ്മാഇ വസിഫാത്ത്, അള്ളാഹുവിന്റെ ഇസ്മുകളുടെയും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകളുടെയും അസ്ലുകളാണ് പ്രധാനമായിട്ടും ഈ ആയത്തിലുള്ളത്. ഈ ഒരൊറ്റ ആയത്തിൽ പഠിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ഇസ്മുകളുണ്ട്, അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട സിഫാത്തുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 7 മിനൽ ഇലാഹിയ വഹദാനിയ ഹയാത്ത് ഇൽമ് മുൽക്ക് ഖുദ്റത്ത് ഇറാദത്ത്, ഇങ്ങനെ പ്രധാനപ്പെട്ട 7 അതിൽ വരുന്നുണ്ട്. വഹാദിഹി സബ്, അതായത് 7 ഉസൂലുൽ അസ്മാഇ വസിഫാത്ത്, അള്ളാഹു ആലം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ 7 അള്ളാഹുവിന്റെ സിഫാത്തുകളുടെയും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളുടെയും അസ്ലാണ്. അതിലേറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും മുഖ്യമായതാണ്, അടിസ്ഥാനപരമായിട്ടുള്ളതാണ് 7. 7 അതിൽ വരുന്നത് കൊണ്ടാണ് അതിന് ആ ആയത്തിന് എന്ത് പറഞ്ഞത്, അഅലമു ആയ എന്നുള്ളത് പറഞ്ഞത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി പറഞ്ഞു, വലൈസ ഫിൽ ഖുർആനി ആയത്തുൻ വാഹിദത്തുൻ തലമ്മനത്തു മാ തലമ്മനത്തുഹു ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി ഉൾക്കൊള്ളുന്ന ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊള്ളുന്നത് പോലുള്ള മറ്റൊരു ആയത്തും വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്നുള്ളതാണ് ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ അതിന്റെ ചില വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് എന്നർത്ഥം. അവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, വിശുദ്ധ ഖുർആനിലെ അഅലം ആയത്താണ് ഏത്? സൂറത്തുൽ ബഖറയിലെ 285 ആയ ആയത്തുൽ കുർസി എന്നുള്ളത് മനസ്സിലാക്കുക. അതിന്റെ ചില വിശദീകരണങ്ങളാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി ഇബ്നു തൈമിയ തുടങ്ങിയ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. വേറെ വിശദീകരണങ്ങൾ അതിന് കാണാൻ നമുക്ക് പിന്നീട് മറ്റു സന്ദർഭത്തിൽ വിശദീകരിക്കാം. അപ്പൊ അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള സിഫാത്തുകളും ഇസ്മുകളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്, ആയത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം ആയത്ത് തൗഹീദ് എന്ന് ചില ആളുകൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹിയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ സയ്യിദത്തു ആയിൽ ഖുർആൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുള്ള ചില ആയത്തുകൾ അഅലമു ആയ, ഈ ഹദീസിൽ പറഞ്ഞതുപോലെ തന്നെ ചില പ്രയോഗങ്ങൾ ആസാറുകൾ അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ആയത്തിനെ സംബന്ധിച്ച് പറയാനുള്ള കാരണം ഇതാണ്. ആയത്ത് തൗഹീദ് എന്ന് പറയാനുള്ള കാരണം ഉലൂഹിയത്തുണ്ട്, റുബൂബിയത്തിന്റെ അസ്മാവ സിഫാത്ത് ഉണ്ട്. തൗഹീദിന്റെ മുഖ്യ മൂന്ന് ഘടകങ്ങളും ഈ ആയത്തിൽ വരുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വേറെ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ ഒന്നാമതായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തത്, അള്ളാഹുവിന്റെ ഇസ്മുകളെ സംബന്ധിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഇസ്മിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള രണ്ട് ഇസ്മുകൾ ആയത്തുൽ കുർസിയിൽ വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ പ്രത്യേകത. മനസ്സിലാക്കി വെച്ചോ, അള്ളാഹുവിന്റെ അസ്മാകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇസ്മുകൾ ഇതിൽ വരുന്നുണ്ട്. ഇതിൽ വരുന്നുണ്ട് എന്ന് മാത്രമല്ല, ആ രണ്ട് ഇസ്മുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും. ആ രണ്ട് ഇസ്മുകൾ കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ചോദിച്ചതെന്താണ് അത് കൊടുക്കും. അങ്ങനെ പ്രത്യേകത ഈ രണ്ട് ഇസ്മുകൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞത് ഇസ്മുല്ലാഹിൽ അഅലം എന്ന് പറഞ്ഞത്, അള്ളാഹുവിന്റെ മഹത്തരമായിട്ടുള്ള ഇസ്മു എന്ന് പറഞ്ഞത്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള രണ്ട് ഹദീസുകൾ പറഞ്ഞുതരാം. ഒന്ന് അബൂ ഉമാമാ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇസ്മുല്ലാഹിൽ അഅലം, അതായത് ഇസ്മുല്ലാഹിൽ അഅലം, അള്ളാഹുവിന്റെ അഅലമായിട്ടുള്ള ഇസ്മ, ഫി സൂറത്തിൽ മിനൽ ഖുർആനി സലാസിൻ, മൂന്ന് ഖുർആനിൽ മൂന്ന് സൂറത്തുകളിലാണ് വന്നിട്ടുള്ളത്. ഫിൽ ബഖറ, അലിമ്രാൻ, ത്വഹ, ഈ മൂന്ന് ആയത്തുകളിലാണ്, സൂറകളിലെ ആയത്തുകളിലാണ് അത് വന്നിട്ടുള്ളത്. എന്താ വന്നിട്ടുള്ളത്? ഇസ്മുല്ലാഹിൽ അഅലം, അള്ളാഹുവിന് ഇസ്മുകളുണ്ട്, അതിമഹത്തരമായിട്ടുള്ള സിഫാത്തുകളുണ്ട്, ഉത്കൃഷ്ടമായിട്ടുള്ള നാമങ്ങളുണ്ട്, അതിൽ ഏതാണ്? ഇസ്മുല്ലാഹിൽ അഅലം. ഇത് ബിൻവാജിന്റെ റിപ്പോർട്ടാണ്, ഷെയ്ഖ് അൽബാനി ഇത് ഹസനാക്കിയിട്ടുണ്ട്. ഇനി അനസ് റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടിൽ ഇതിന്റെ പ്രത്യേകത ഒന്നുകൂടി വിശദീകരിച്ചിട്ടുണ്ട്, ഒന്നുകൂടി വിശാലാക്കി പറഞ്ഞു തന്നിട്ടുള്ളത്. അന്നഹു കാന മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ കൂടെയാണ്. ജാലിസൻ വറജുലുൻ യുസല്ലി, റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കുകയാണ്, ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിസ്കാരത്തിന് ശേഷം സുമ്മദാ, അയാൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്താണ് ദുആ? അല്ലാഹു മഅ ഇനി അസ്അലുക ബി അന്നലക അൽഹംദു ലാ ഇലാഹ ഇല്ലാ അൻതൽ മന്നാൻ ബദീഉ സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്രാം യാ ഹയ്യു യാ ഖയ്യൂം. നിസ്കാരത്തിന് ശേഷം അയാൾ ഇങ്ങനെ ദുആ ചെയ്തു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലഖദ് ദഅ അല്ലാഹ ബിസ്മിഹിൽ അലീം, കണ്ടോ, അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്തിരിക്കുന്നത് അതിമഹത്തായ അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ടാണ്. എന്താണ് ആ ഇസ്മിന്റെ പ്രത്യേകത? അല്ലദീ ഇദാ ദുഅ ബിഹി അജാബ വ ഇദാ സുഇല ബിഹി അഅത്ത. ആ ഇസ്മു കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അത് കൊടുക്കും. ആ ഇസ്മു മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു അതിന് ഉത്തരം കൊടുക്കും. അപ്പോൾ അള്ളാഹുവിന്റെ ഇസ്മുകൾ കൊണ്ടും സിഫാത്തുകൾ കൊണ്ടും തവസ്സുലാക്കിക്കൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. തവസ്സുൽ അനുവദിക്കപ്പെട്ടതുണ്ട്, അനുവദിക്കപ്പെടാത്തതുണ്ട്. ഇത് അനുവദിക്കപ്പെട്ടിട്ടുള്ള തവസ്സുലിന്റെ രൂപമാണ്. അപ്പൊ എന്റെ വിശദീകരണത്തിലെ സന്ദർഭത്തിൽ പോകുന്നില്ല. ഇത് തിർമിതി അബുദാവുദ് നസായി ഉദ്ധരിച്ചിട്ടുണ്ട്, ഷെയ്ഖ് അൽബാനി ഹദീസ് സ്വയാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞ എന്താണ്? ഖുർആനിലെ മൂന്ന് സൂറത്തുകളിലാണ് ഇസ്മുല്ലാഹിൽ അഅലം വന്നിട്ടുള്ളത്. ഒന്ന് ബക്രയിൽ, അതായത് 255-ാമത്തെ ആയത്ത്, ഈ പിന്നെ ഏത് ആയത്തുൽ കുർസിയിൽ. രണ്ടാമത്തത് ആലിമ്രാനിലെ തുടക്കത്തിൽ വന്നിട്ടുണ്ട്. മറ്റേത് ത്വഹയിലെ 111-ാമത്തെ ആയത്തും. അത് നിങ്ങൾ തഫ്സീറുകൾ നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. ഈ ഇസ്മിന്റെ പ്രത്യേകത എന്താണ്? ഈ ഇസ്മു കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ചോദിച്ചത് കൊടുക്കും, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അതിന് ഉത്തരം കൊടുക്കും. അപ്പോൾ അതാണ് ആയത്തുൽ കുർസിയുടെ രണ്ടാമത്തെ പ്രത്യേകത. മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തത് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ, ഇത് സ്ഥിരമായി നിസ്കാരത്തിന് ശേഷം പാരായണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മരണപ്പെട്ടാൽ അയാൾക്ക് സ്വർഗം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അതാണ് ഈ വിഷയത്തിൽ മൂന്നാമത്തത്. അപ്പൊ നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം ഇത് സ്ഥിരമായിട്ട് ദുആ ചെയ്യുന്ന ഈ ഇത് ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുന്ന ഒരാൾ, ഹദീസിൽ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്, അയാൾക്കും സ്വർഗത്തിനും ഇടയിൽ ഒരൊറ്റ തടസ്സം മാത്രമേ ഉള്ളൂ. എന്ത്? അയാൾ മരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതല്ലാത്ത മറ്റൊരു തടസ്സം അയാൾക്കും സ്വർഗത്തിനും ഇടയിൽ ഇല്ല എന്നുള്ളതാണ്. ഒരുപാട് ഫായ്ദകൾ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണത്. അതായത് സ്വർഗം നമ്മളോട് എത്രത്തോളം അടുത്താണ്, അതേപോലെ തന്നെ നരകം നമ്മളോട് എത്രത്തോളം അടുത്താണ് എന്നുള്ളതൊക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണത്. അപ്പൊ നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം കൃത്യമായിട്ട് ഇത് പാരായണം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും സ്വർഗത്തിനും ഇടയിൽ തടസ്സം മാത്രമേ ഉള്ളൂ, മരണം മാത്രമേ ഉള്ളൂ. ആ ഹദീസ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഖറാ ആയത്തുൽ കുർസി, ആരെങ്കിലും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ, ഫീ ദുബരി കുലി സലാത്തിൻ മക്തൂബത്തിൻ, ഓരോ നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷവും, ലം യംനഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലാ നമൂത്ത്, അവനും സ്വർഗത്തിനും ഇടയിൽ അവൻ മരണപ്പെടുക എന്നുള്ളതല്ലാത്ത മറ്റൊരു തടസ്സമല്ല എന്നുള്ളതാണ്. തബറാൻ ഉദ്ധരിച്ചിട്ടുണ്ട്, നസായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ഷെയ്ഖ് അൽബാനി സ്വഹിയാക്കിയിട്ടുള്ള ഹദീസാണ്. അതേപോലെ തന്നെ മുന്തിരി, ഹൈസമി ഒക്കെ ഇതിനെ ഇതിന്റെ സനദ് ജയ്യിദാണെന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ സനദിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞ എന്താ? നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിൽ കുറിച്ച് ഒരാൾ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്കും സ്വർഗത്തിനും ഇടയിലുള്ള തടസ്സം എന്താണ്? അയാൾ മരണപ്പെടുക എന്നുള്ളത് മാത്രമാണ്. അയാൾ മരിച്ചാൽ എവിടെയാണ്? അയാൾ സ്വർഗത്തിലാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ നിസ്കാരത്തിന് ശേഷം, നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം ഇത് കൃത്യമായിട്ട് ആയത്തിൽ കുറിച്ച് ഓതാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇതാണ് ഇതിന്റെ മൂന്നാമത്തെ ഫലായായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഈ ഹദീസ് മനസ്സിലാക്കിയതിന് ശേഷം, ആര്? ഇബ്നു തൈമിയ പറയണം. ഇബ്നു തൈമിയ പറയുന്നതായിട്ട് ഇബ്നു ഖയ്യിം സാദുൽ മഅാദിൽ ഉദ്ധരിച്ചതാണ്. സാദുൽ മഅാദിൽ ഇബ്നു ഖയ്യിം ഇതിന്റെ സനദിനെ സംബന്ധിച്ച് ചില ചർച്ചകൾ നടത്തുന്നുണ്ട്. ആ ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഈ ഹദീസ് എന്തുണ്ട്, ഒരുപാട് തുർക്കുകളിലൂടെ വന്നിട്ടുണ്ട്, പല ആളുകളും അത് ഉദ്ധരിച്ചിട്ടുണ്ട്, ഈ ഹദീസിന് അസലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് എന്ന് ഒരു ചർച്ച അദ്ദേഹം നടത്തുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് ശേഷം ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാണ്, വ ബലഗനി അൻ ഷൈഖിന അബിൽ അബ്ബാസ് ഇബ്നു തൈമിയ, എന്റെ ഷെയ്ഖായ ഇബ്നു തൈമിയയിൽ നിന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അന്നഹു ഖാല, അദ്ദേഹം പറഞ്ഞതായിട്ട്, മാതർതുഹ അഖൈബ കുലി സ്വലാത്തിൻ, നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം ഞാൻ അത് ഒരിക്കൽ പോലും ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആരത് പറയുന്നത്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി, നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം ഞാനിത് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹം പറയണം. അപ്പൊ ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ അദ്ദേഹം പറയണം, ഒരാൾക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ അതയാൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അള്ളാഹു അയാൾക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അതൊന്നും അയാൾ ചെയ്യുന്നില്ല, അതൊക്കെ അയാൾ ഉപേക്ഷിക്കുന്നു. അതിനുശേഷം ബഖറ ആയത്തിൽ കുർസി, അയാൾ ആയത്തിൽ കുർസി പാരായണം ചെയ്യുന്നുണ്ട്. കുല്ലു ഹാദാ മിൻ അസ്ബാബി ദുഖൂലിൽ ജന്ന, ഇതാ കറാഹ ബഅദ കുലി സ്വലാത്തിൻ, ഇതൊക്കെ എന്താണ്, അവന് സ്വർഗപ്രവേശനത്തിന്റെ കാരണങ്ങളിൽപ്പെട്ടതാണ്. അവൻ നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിൽ കുർസി പാരായണം ചെയ്യുകയാണെങ്കിൽ എന്നുള്ളത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ ചർച്ചയിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിൽ മൂന്നാമത്തത് മനസ്സിലാക്കേണ്ടത്. എന്താ പറഞ്ഞത്, സ്വർഗത്തിന്റെയും അവന്റെയും ഇടക്ക് കൃത്യമായിട്ട് നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിൽ കുർസി പാരായണം ചെയ്യുന്നവന്റെ അടക്കുള്ള, സ്വർഗത്തിന്റെ അടക്കുള്ള തടസ്സം എന്തുമാത്രമാണ്, അവൻ മരിക്കുക എന്നുള്ളതാണ്. മരിച്ചാൽ എവിടെത്തി, അവൻ സ്വർഗത്തിലെത്തി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ ഇത് പറഞ്ഞത്, ഞാനത് ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ കൃത്യമായിട്ട് അത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി നാലാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ജിന്നുകളിൽ നിന്ന് പിശാച്ചുകളിൽ നിന്ന് ഹെഫ്ദ് കിട്ടും. ഏതുകൊണ്ട്? ആയത്തുൽ കുർസി കൊണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിരവധി ഹദീസുകളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. അതിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് എന്താ വെച്ചാൽ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്തുകൊണ്ട് കിടന്നാൽ നേരം വെളുക്കുമ്പോൾ എന്താണ്, പിശാച്ചിൽ നിന്ന് അവന് രക്ഷ കിട്ടും. അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഹാഫിൽ, സംരക്ഷണം, ഒരു കാവൽക്കാരൻ അവനുണ്ടായിരിക്കും. രണ്ട് കാര്യങ്ങളാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ് അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല, നമ്മൾ പല പ്രാവശ്യം കേട്ടതായിരിക്കും. ബുഖാരി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സകാത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ചും ഈ ഫിത്ർ സകാത്ത്, അത് പിന്നെ ഈത്തപ്പഴമായിരുന്നു, അത് അതിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ വന്നിട്ട് രാത്രി ഇതിന് കാവിൽ നിന്ന സന്ദർഭത്തിൽ ഒരാൾ വന്നിട്ട് രണ്ട് കൈകൊണ്ട് അതിൽ നിന്ന് വാരിക്കൊണ്ടാകാൻ ശ്രമിച്ച സംഭവം വളരെ പ്രസിദ്ധമാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹത്തെ അയാളെ പിടികൂടി. പിടികൂടിയ സന്ദർഭത്തിൽ അയാളെ ചില കാരണങ്ങൾ പറഞ്ഞു, എനിക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, മക്കളുണ്ട്, എനിക്ക് പിന്നെ ആവശ്യക്കാരനാണ്, എന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞു. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വെറുതെ വിട്ടു, പിറ്റേ ദിവസം വന്നു, അതേപോലെ തന്നെ ചെയ്തു, പിറ്റേ ദിവസവും വന്നു. അങ്ങനെ ആ മൂന്ന് ദിവസവും എന്ത് പറഞ്ഞു, ആ രണ്ട് ദിവസവും എന്ത് പറഞ്ഞു, ഞാൻ നിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഹാജരാക്കും എന്ന് പറഞ്ഞ സന്ദർഭത്തിലാണ് എന്ത് പറഞ്ഞത്, എനിക്ക് പ്രയാസമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ വിട്ടയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ ദിവസവും ഇത് തന്നെ ആവർത്തിച്ച സന്ദർഭത്തിൽ ഈ വന്ന ആൾ എന്ത് പറഞ്ഞു കൊടുത്തു, ആ വന്ന ആൾ പറഞ്ഞു, ഞാൻ നിനക്ക് എന്നെ വിട്ടാൽ ഞാൻ നിനക്ക് ഉപകാരമുള്ള ഒരു കാര്യം പഠിപ്പിച്ചാൽ. ആ പ്രയോഗം വന്നിട്ടുള്ളത് ജാമ എന്താ പറഞ്ഞത് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകുന്ന പറഞ്ഞപ്പോൾ, ദഅനി, നീ എന്നെ വിട്ടാൽ, ഉഅല്ലിമുക കലിമാത്തി യൻഫൗക അല്ലാഹു ബിഹാ, ഞാൻ നിനക്ക് ചില കലിമാത്തുകൾ പഠിപ്പിച്ചു തരും, ആ കലിമാത്തുകൾ കൊണ്ട്, ആ കലിമാത്തുകൾ നീ പഠിച്ചാൽ അള്ളാഹു നിനക്ക് അതുകൊണ്ട് ഉപകാരം ചെയ്യും. ഉണ്ടോ ആ പ്രയോഗം തന്നെ അങ്ങനെ വന്നിട്ടുള്ളത്, ആ കലിമാത്തുകൾ നീ പഠിച്ചാൽ അതുകൊണ്ട് നിനക്ക് അള്ളാഹു ഉപകാരം ചെയ്യുന്ന പറഞ്ഞത്, ആ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ, അവസാനം റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു കൊടുക്കുന്നത് ശൈത്താനാണെന്നുള്ളത്. അപ്പോൾ അബൂഹുറൈറ ചോദിക്കുകയാണ്, ഇത് വന്ന ആളായിരുന്നുള്ള അബൂഹുറൈറ അറിയില്ലല്ലോ, അബൂഹുറൈറ ചോദിച്ചു, എന്താണത്, എനിക്ക് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഉപകാരം കിട്ടുന്ന കാര്യം എന്താണ്? അപ്പൊ പറഞ്ഞു കൊടുത്തത്, അവൈ തൈല ഫിറാഷിക്ക, നീ രാത്രി ഉറങ്ങാൻ നിന്റെ വിരിപ്പിലേക്ക് ചെന്നാൽ, ഫഖർ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം, അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അത് പറഞ്ഞു കൊടുത്തു, അത്ത തഖ്തിമൽ ആയ, ആ ആയത്ത് പൂർണ്ണമായി പാരായണം ചെയ്യണം, അവസാനം വരെ ഓതണം, 255-ാമത്തെ ആയത്ത്. അങ്ങനെ നീ പാരായണം ചെയ്താൽ, ഫൈനക്കൽ യസാൽ അലൈക മിൻ അല്ലാഹി ഹാഫിദ, അള്ളാഹുവിൽ നിന്നുള്ള ഹാഫിൽ നിനക്കുണ്ടാവും. വല യഖ്റബന്നക ഷൈത്താൻ ഹത്താ തുസ്ബിഹ, നേരം വെളുക്കുന്നത് വരെ ഷൈത്താൻ നിന്റെ അടുത്തേക്ക് അടുക്കുകയില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ അബൂഹുറൈറ പറഞ്ഞു, ഞാൻ അയാളെ വിട്ടു. അങ്ങനെ റസൂൽ പിറ്റേ നേരം വെളുത്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക്, ഞാൻ അത് ചുരുക്കിയിട്ട് പറയണം കേട്ടോ, ദീർഘമായിട്ടുള്ള ഹദീസാണത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ രാത്രി പിടിച്ച ആളെ എന്ത് ചെയ്തു, ഇത് മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ചോദിച്ചിട്ട്. അപ്പോ അബൂഹുറൈറ റളിയല്ലാഹു പറഞ്ഞു, അയാൾ എനിക്ക് അള്ളാഹു എനിക്ക് ഉപകാരം ചെയ്തു തരുന്നു പറഞ്ഞിട്ട് ചില കലിമാത്തുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അപ്പൊ ഞാൻ അയാളെ വെറുതെ വിട്ടു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെന്താണെന്നുള്ളത്, മാഹി അതെന്താണെന്നുള്ളത് ചോദിച്ചു. അപ്പൊ അബൂഹുറൈറ പ്രവാചകൻ അത് പറഞ്ഞു കൊടുത്തു, നീ നിന്റെ വിരിപ്പിലേക്ക് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം, അള്ളാഹുവിൽ നിന്നുള്ള കാവൽ നിനക്കുണ്ടാകും, ശൈത്താൻ നിന്നെ സമീപിക്കുകയില്ല, ഇതാണ് പറഞ്ഞത്. അപ്പൊ ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹു ഖദ് സദഖക വഹുവ കദൂബുൻ, അവൻ പെരുങ്കള്ളനാണ്, എന്നാൽ അവൻ നിന്നോട് പറഞ്ഞത് സത്യമാണ്. അവൻ കള്ളനാണ് അല്ലെ, മഹാകള്ളനാണ്, എന്നാൽ അവൻ നിന്നോട് പറഞ്ഞത് സത്യമാണ്. റസൂലുള്ളാഹി സത്യപ്പെടുത്തി, റസൂലുള്ളാഹി സ്വലമിക്ക് വഹി ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അബൂഹറിനോട് ചോദിച്ചു, ആ മൂന്ന് ദിവസം നിന്റെ അടുത്ത് രാത്രി അത് കക്കാൻ വേണ്ടി മോഷ്ടിക്കാൻ വേണ്ടി വന്നത് ആരാണെന്നുള്ളത് നിനക്ക് അറിയുമായിരുന്നു എന്ന് ചോദിച്ചു. അബൂഹർ പറഞ്ഞു, ലാ ഇല്ല പറഞ്ഞു. റസൂലുള്ളാഹി സ്വലം പറഞ്ഞെടുത്തു, ദാക്ക ഷൈത്താനുൻ, അത് ഷൈത്താനാണെന്നുള്ളത് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ ഹദീസിന് എന്ത് കിട്ടി? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. അതുകൊണ്ട് കിട്ടുന്ന രണ്ട് നേട്ടങ്ങളാണ്: ഒന്ന്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഹാഫിൽ ഉണ്ടാകും, ഒരു കാവൽക്കാരൻ ഉണ്ടാകും, നേരം വെളുക്കുവോളം. അടുത്തത് പറഞ്ഞത് ഷെയ്ത്താന് സമീപിക്കുകയില്ല എന്നുള്ളത്. ഇതേപോലെ തന്നെ മറ്റൊരു ഹദീസ് വന്നിട്ടുള്ളത് എന്താ വെച്ചാല്, ഉബൈബ്നു കഅബ് റളിയല്ലാഹു അൻഹു തന്നെ വന്നിട്ടുള്ള ഒരു ഹദീസ്, അദ്ദേഹം ജിന്നുമായിട്ട് നടത്തിയ ഒരു ചർച്ച ഉണ്ട്. അദ്ദേഹത്തിന്റെ ഈത്തപ്പഴം മോഷ്ടിക്കാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ പിടികൂടി. ആ സന്ദർഭത്തിൽ പിന്നെ ഈ ജിന്നിനോട് ഉബൈബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ചോദിച്ചത്? ഫമാ യുനജ്ജീന മിൻകും, നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഉബൈബ്നു കഅബ് ഈ പിടികൂടിയ ആളോട് ചോദിക്കാണ്, ആ ജിന്നിനോട് ചോദിക്കാണ്. അപ്പൊ ജിന്ന് പറഞ്ഞു കൊടുക്കണം, കാല ഹാദിഹിൽ ആയ, ഈ ആയത്താലത്തെ ഫി സൂറത്തിൽ ബഖർ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ള ആയത്ത് ഓതി കൊടുത്തു. എന്നിട്ട് പറയണ, മൻ കാല ഹാരാ, ആ ജിന്ന പറയുന്നത്, ഒരാളത് പറഞ്ഞാൽ ഹീന യുംസി ഉജീറ മിന്ന ഹത്ത യുസ്ബിഹ, ഒമൻ കാല ഹീന യുസ്ബിഹു ഉജീറ മിന്ന ഹത്ത യുംസിയ, ഒരാൾ രാവിലെ അത് പറഞ്ഞാൽ വൈകുന്നേരം വരെ എന്ത് ചെയ്യും? ഞങ്ങളിൽ നിന്ന് അവന് രക്ഷപ്പെട്ടും. ധാരാ ജിന്നനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ വൈകുന്നേരം ഒരാൾ പറഞ്ഞാൽ രാവിലെ വരെ എന്ത് ചെയ്യും? ഞങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെട്ടും. അങ്ങനെ ഫലം അസ്ബഹ, നേരം വെളുത്തപ്പോ അത്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉബൈബ്നു കഅബ് റസൂലുള്ളാഹി അടുത്തേക്ക് ചെന്നു, ദക്കറ ദാലിക ലഹു, പ്രവാചകനോട് കാര്യം പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, സദഖൽ ഖബീസ്, ആ വൃത്തികെട്ടവൻ പറഞ്ഞത്, ആ മ്ലേച്ഛൻ പറഞ്ഞത്, ജിന്ന് പറഞ്ഞത് എന്താണ്? സത്യമാണ് എന്നുള്ളത് സത്യപ്പെടുത്തി കൊടുത്തു. ഈ ഹദീസ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹാക്കിയിട്ടുള്ള ഹദീസാണ്. നസായി ഉദ്ധരിച്ചിട്ടുണ്ട്, തബറാൻ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈസമി ഇതിന്റെ രിജാലുകൾ സിഖാത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ ഈ ഹദീസ് ലൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷെയ്ഖ് അൽബാനി ഇത് സ്വഹീഹാക്കിയിട്ടുണ്ട്, ഞാൻ അതിന്റെ സനദിന്റെ ചർച്ചയിലേക്ക് പോകുന്നില്ല. അതേപോലെ തന്നെ സെമീൻ ഈ ഹദീസിനെ സംബന്ധിച്ച് വളരെയധികം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസിന് എന്ത് കിട്ടി? രാവിലെയും വൈകുന്നേരവും ആയത്തിൽ കുറിച്ച് ഈ പാരായണം ചെയ്താൽ എന്ത് കിട്ടും? ജിന്നുകളിൽ നിന്ന് സംരക്ഷണം കിട്ടും എന്നുള്ളത് ജിന്ന് തന്നെ പഠിപ്പിച്ചു കൊടുത്തു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്പെടുത്തുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഫായിദകൾ പിന്നെ വിശദീകരിച്ചിട്ടുണ്ട്, ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഹദീസുകൾ, അതേപോലെ തന്നെ ഇതിന്റെ വേറെ ചില റിവായത്തുകളിൽ വന്നിട്ട് ഉബൈബ്നു കഅബ് റളിയല്ലാഹു അൻഹുള്ള നമ്മൾ നേരത്തെ ഉദ്ധരിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ആഴമായിട്ടുള്ള ആയത്ത് ഏതാണെന്ന് പറഞ്ഞല്ലോ. അതിന്റെ ചില വേറെ റിവായത്തുകൾ വന്നിട്ടുള്ളത് എന്താ വെച്ചാല്, പിന്നെ ഈ ആയത്തുൽ കുർസി ഇന്ന ലഹാ ലിസാൻ വശഫതൈനി, അതിന് ഒരു നാവും രണ്ട് ചുണ്ടുകളുമുണ്ട്, തുഖദ്ദീസുൽ മലിക്ക, അത് രാജാതിരാജനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്റെ സാക്കിൽ അർഷി, അർഷിന്റെ അടുത്ത് വെച്ച്. അഹമ്മദ് ഉദ്ധരിച്ചത് ഷെയ്ഖ് അൽബാനി സ്വഹീഹാക്കിയിട്ടുള്ള വേറെ ഹദീസുകളുണ്ട്. അപ്പൊ അതിന് ലിസാൻ ഉണ്ടാകും, ഷഫത്തേനി, രണ്ട് ചുണ്ടുകൾ ഉണ്ടാകും എന്ന് പറയുന്ന ഹദീസ് ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസി ആസിമാസനത്തിന്റെ അടുത്ത് വെച്ചിട്ട് അള്ളാഹുവിനെ മലിക്ക് പിന്നെ രാജാതിരാജനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഹദീസുകൾ, അത് വേറെ ചില ഹദീസുകളുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിന്റെ വിശദീകരണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ അമലുകളൊക്കെ ചില പ്രത്യേകമായ രൂപത്തിൽ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ ഉണ്ടല്ലോ, അതിന്റെ വിശദീകരണങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ സന്ദർഭത്തിൽ അത് പഠിക്കണം, ഏതൊക്കെ രൂപത്തിലാണെന്നുള്ളത്. അപ്പൊ ഇത്തരത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ, ഇപ്പോ പിന്നെ ഹദീസുകൾ, ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലായത് എന്താ? പിശാചിൽ നിന്ന്, ജിന്നുകളിൽ നിന്ന് കിട്ടും, അവരുടെ ഷെറുകളിൽ നിന്നുള്ള ഒരു കാവലാണ് ഇത് പിന്നെ ആയത്തിൽ കുർസി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് നാലാമത് നമ്മൾ പറഞ്ഞത്, അതിന്റെ ഹദീസുകൾ പറഞ്ഞു. അഞ്ചാമതായിട്ട് ഇത്തരത്തിലുള്ള ഹദീസുകളിൽ നിന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ, പൈശാചികമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ആയത്തിൽ കുർസിയാണ്. അത് സിഹറാകട്ടെ, ഐനാകട്ടെ, അതായത് കണ്ണേറി, അതേപോലെ തന്നെ പൈശാചികമായിട്ടുള്ള രോഗങ്ങൾ, ഇനി അതല്ലാത്ത ദുനിയാവിലുള്ള രോഗങ്ങൾ, അതല്ലാത്ത ഷെറുകൾ, അത്തരത്തിലുള്ള രോഗങ്ങൾക്ക് പിന്നെ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾക്ക്, അത് ഏത് തരത്തിലുള്ള ഉപദ്രവങ്ങളാകട്ടെ, ജിന്നുകളുള്ള അത്തരത്തിലുള്ള ഷെറുകളിൽ നിന്നുള്ള രക്ഷയാണ് ആയത്തിൽ കുറിച്ച് എന്നുള്ളത് ഇതിനെ വിശദീകരിച്ചിട്ടുള്ള ഏതാണ്ട് എല്ലാ ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല. ഇബ്നു സമീർ റഹ്മത്തുള്ളാഹി പറഞ്ഞത് എന്താ വെച്ചാല്, പിന്നെ നീ ഒരു 100 കാവൽക്കാരൻ നിർത്തിയാലും ആയത്തിൽ കുറിച്ച് ഒന്നതിന് തുല്യമാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിന്റെ ഈ ഹിഫ്ള് കിട്ടുന്നത് ആർക്ക് മാത്രമാണ്? അത് ഈമാനോടുകൂടി, ഇഖ്ലാസോടുകൂടി, അത് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടതാണ്, പിന്നെ അതിന്റെ ആയത്തുകൾ ചിന്തിച്ചുകൊണ്ട്, അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, ആ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ ഈ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുന്ന ആളുകൾക്കാണ് ആ പ്രൊട്ടക്ഷൻ കിട്ടുക എന്നുള്ളത് ആര് വിശദീകരിച്ചിട്ടുണ്ട്? ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ വിശദീകരിച്ച കൂട്ടത്തിൽ സുലൈമാൻ റുഹൈലി 10 കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അതിൽ മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് രാവിലെയും വൈകുന്നേരവും പിന്നെ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നുള്ളതാണ്. രോഗങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള കാരണങ്ങൾ പിന്നെ വിശദീകരിച്ച കൂട്ടത്തിൽ അദ്ദേഹം മൂന്നാമത് പറഞ്ഞത് ഈ കാര്യമാണ്, ഇത് രാവിലെയും വൈകുന്നേരവും ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വിശദീകരണം ഇതിന് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിന്റെ പ്രതിഫലം അള്ളാഹ് രണ്ട് രൂപത്തിലാണ് കൊടുക്കുക. വജഅല സവാബഹ ലിഖാരിഹ, ഇത് ഓതുന്നവന് ഇതിന്റെ പ്രതിഫലം അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ളത് ആജിലൻ വ ആജിലൻ, ആജിലും ആജിലായിട്ടാണ്, രണ്ട് രൂപത്തിൽ, ഒന്ന് ആജിലായിട്ട് മറ്റൊന്ന് ആജിലായിട്ട്. അവിടെ ആജിലായിട്ടുള്ളത് ഏതാണ്? ഫാമാഫിൽ ആജിലി, ആജിലായിട്ട് അള്ളാഹു അതിന്റെ സവാബ് കൊടുക്കുന്നു പറഞ്ഞാൽ ഫഹിയ ഹാരിസത്തുൻ, ആയത്തുൽ കുർസി അവന് കാവലായിരിക്കും. ഇവൻ കറാഹത് പാരായണം ചെയ്യുന്നവന് മുന്നിൽ ആഫാത്തി, കണ്ടോ, ഏതിൽ നിന്ന്? ആഫാത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് അവന് കാവലായിരിക്കും ഏത്? ആയത്തുൽ കുർസി എന്നുള്ളതാണ് ആര് പറയുന്നത്? പിന്നെ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. മാത്രമല്ല ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഏത്? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തിൽ കുർസി പാരായണം ചെയ്യണം, ഷെയ്ത്താൻ നിന്നെ പിന്നെ സമീപിക്കുകയില്ല എന്ന് പറഞ്ഞ ഹദീസ്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ദർശിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താ അറിയോ? അത് എത്രത്തോളം പറഞ്ഞു വെച്ചാൽ, ഇവിടെ ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് കാണാൻ പറ്റാത്ത ഷെയ്ത്താന്മാർ മാത്രമാണ്, അല്ല, ഇൻസുകളിൽപ്പെട്ട ഷെയ്ത്താന്മാരും ഈ ഹദീസിൽ പെടുന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എത്രത്തോളം എന്ന് ചോദിച്ചാൽ കള്ളന്മാരുണ്ടല്ലോ, കള്ളന്മാരുടെ ഷെറിൽ നിന്ന് വരെ ആയത്തുൽ കുർസി നിങ്ങൾക്ക് സംരക്ഷണം കിട്ടുമെന്നുള്ളതാ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു മുഅദ്ദിന്റെ ചരിത്രം ഉദ്ധരിക്കുകയാണ്. ആ മുഅദ്ദിൻ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ആയത്തുൽ കുർസി പാരായണം ചെയ്തിരുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം അത് പാരായണം ചെയ്യാൻ വേണ്ടി മറന്നു. ആ പാരായണം ചെയ്യാൻ മറന്ന ദിവസം ഫലുദ്ദീഖ അദ്ദേഹത്തിന് തേള് കുത്തി എന്നുള്ളതാണ്. എന്നിട്ട് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എന്താ വെച്ചാൽ, ഷെയ്ത്താനിന് മാത്രമല്ല ഈ പിന്നെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ള പടപ്പുകളുണ്ടല്ലോ, ആ പടപ്പുകളുള്ള ഷെറുകളിൽ നിന്നൊക്കെ, അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഷെയ്ത്താന്മാരുണ്ട്, ആ ഷെയ്ത്താന്മാരുടെ ഷെറിൽ നിന്നും ആയത്തുൽ കുർസി കൊണ്ട് ഹിഫ്ദ് കിട്ടും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നുള്ളത് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹത്തിന്റെ ഒരു തഫ്സീറിൽ വിശദീകരിച്ചതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. അപ്പോ പിന്നെ ഈ പറയപ്പെട്ടിട്ടുള്ള അഞ്ച് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ വിശദീകരിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങളാകട്ടെ, ഇത്തരത്തിലുള്ള പിശാചിൽ നിന്നുള്ള പിന്നെ ഷെറിൽ നിന്നാകട്ടെ, ഇതൊക്കെ നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രത്യേകം തന്നെ എല്ലാവരും വിശദീകരിച്ചിട്ടുണ്ടോ? ആ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അശ്രദ്ധമായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് അതിന് അള്ളാഹു ഉത്തരം നൽകിക്കൊള്ളണമെന്നില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള കാരണം എന്താ വെച്ചാൽ, ഈ ദിക്റുകൾ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ദുആകളുടെ കാര്യത്തിലൊക്കെ അധിക പേരുകളും വലമ്മ ഖഫല നാസു അനിൽ ഔറാദി ശറഇയ, ഇത്തരത്തിലുള്ള ഈ ദിക്റുകളുടെ കാര്യത്തിൽ ജനങ്ങൾ അശ്രദ്ധരായപ്പോൾ കസുറത്ത് ഫീഹിമുൽ ജിൻ അൽ ആനവ തലഅത ബിഹിം, ഇന്നെന്താണ് ജിന്നുകളുടെ കളി മനുഷ്യന്മാരിൽ വർദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയണം, ഇന്ന് ജിന്നുകൾ ജനങ്ങളെ മനുഷ്യന്മാരെയും കൊണ്ട് കളിക്കുകയാണ്. നമുക്കറിയാലോ അത്, മനുഷ്യന്മാരെ കൊണ്ട് കളിക്കാനുള്ള കാരണം എന്താണ്? ഇത്തരത്തിലുള്ള ദിക്റുകളുടെ കാര്യത്തിൽ ജനങ്ങൾ അശ്രദ്ധ കാണിച്ചത് കൊണ്ടാണ് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല, നമുക്കത് മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിക്കാം. ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ, ഇങ്ങനെ അഞ്ച് ഫദായിലുകൾ മൊത്തത്തിൽ, അപ്പൊ ഇങ്ങനെ അഞ്ച് ഫദായിലുകൾ ഉണ്ടുമ്പോൾ ആയതിൽ കുറിച്ച് ഒരു മുസ്ലിമിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രാവശ്യം വരും? ഒരെട്ട് പ്രാവശ്യം വരും. എട്ട് പ്രാവശ്യം ഒരു ദിവസം പാരായണം ചെയ്യണം. ഏതൊക്കെ? അഞ്ച് പ്രാവശ്യം നിർബന്ധസ്കാരങ്ങൾക്ക് ശേഷം, രണ്ട് പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും, പിന്നെ ഒരു പ്രാവശ്യം പിന്നെ രാത്രി ഉറങ്ങാൻ കിടക്കും. ഇങ്ങനെ എട്ട് പ്രാവശ്യം ഇതെങ്ങനെ അവൻ പാരായണം ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് നമ്മൾ ഒഴിവാക്കാതിരിക്കുക, നമുക്ക് എല്ലാ അർത്ഥത്തിലുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. ഖുർത്തുബി പറഞ്ഞതുപോലെ, ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ, നമ്മൾ പറയും പിന്നെ ഷെയ്ത്താനും ഷെയ്ത്താനും എന്ന് പറയുമ്പോൾ ആ ഒരു ഷെറും മാത്രമല്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം വസ്വാസ് ഉണ്ടാക്കുന്നത്, ഷിർക്കിലേക്ക് കൊണ്ടുപോകുന്നത്, സംശയങ്ങൾ ഉണ്ടാക്കുന്നത്, ശുബഹാത്തുകൾ ഉണ്ടാക്കുന്നത് അതൊക്കാരാണ്, ഷഹവാത്തുകൾ ഉണ്ടാക്കുന്നത് അതൊക്കെ ഷെയ്ത്താനാണ്. അപ്പോൾ ആ ഷെയ്ത്താൻ്റെ ഒക്കെ ഷെറിൽ നിന്ന് ഏറ്റവും വലിയൊരു പ്രൊട്ടക്ഷനാണ് ഇത് ആയത്തുൽ കുർസി എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനുള്ളത്. ഇത് നേരത്തെ പറഞ്ഞ ഷെയ്ഖ് അബ്ദുറസാഖുൽ ബദർ ഹഫിളയുടെ ദുറൂസ് ഓഫ് ഫവൈദ് എന്നുള്ള ദർസുകൾ നിങ്ങൾക്ക് ഓരോരോ പാർട്ടായിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, ആ ദർസുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത്, അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കുക, ആശയങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ഈ പറഞ്ഞിട്ടുള്ള സമയങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും അത് ഉണ്ടാകുക, അത് വർദ്ധിപ്പിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം.